ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ തടസ്സപ്പെട്ടു. വോട്ടെടുപ്പിന് ഇനി 8 നാൾ. പ്രചാരണാവേശത്തിൽ മുന്നണികൾ. സാന്നിധ്യമറിയിച്ച് മുതിർന്ന നേതാക്കളും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഹോം വോട്ടിംഗ് പുരോഗമിക്കുന്നു. 23,171 പേർ ഹോം വോട്ടിംഗ് ചെയ്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെൻസസ് 2027 ഇന്നു മുതൽ. ഭവന സെൻസസ് ആദ്യഘട്ടത്തിൽ. പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച ലോക്സഭയിൽ നടപടികൾ പുനരാരംഭിച്ചു. ബിൽ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ പറഞ്ഞു. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. LDFന്റെ പ്രചാരണാർത്ഥം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഇന്ന് കോട്ടയത്ത് പ്രചാരണം നടത്തും. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ഇന്ന് കോഴിക്കോട് തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. NDAയ്ക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് കണ്ണൂർ മട്ടന്നൂരിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ കണ്ണൂരിലും കോഴിക്കോടും പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് കോഴിക്കോട് വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംബന്ധിക്കും. കേന്ദ്ര സഹമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ എൽ മുരുകൻ ഇന്ന് ഇടുക്കി ദേവികുളം നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡി നേമത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴയിൽ വിവിധ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഈ മാസം 4 കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് റോഡ് ഷോയിലും തിരുവല്ലയിൽ പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒരാഴ്ചയ്ക്കിടെ 2 തവണയാണ് ശ്രീ മോദി കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. LDF നിയമസഭാ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകാശനം നാളെ കോഴിക്കോട് CH കണാരൻ സ്മാരക മന്ദിരത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിൽ പ്രചാരണത്തിനും ചൂടുപിടിച്ചതോടെ കൂടുതൽ താരപ്രചാരകർ മണ്ഡലങ്ങളിൽ എത്തിത്തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയാണ് ജില്ലയിൽ ആദ്യം എത്തിയത്. വരും ദിവസങ്ങളിലും കേന്ദ്രമന്ത്രിമാരും പാർട്ടി ദേശീയ നേതാക്കളും ജില്ലയിലെത്തും. ഇന്ന് LDFന്റെ പ്രചാരണത്തിനായി CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ വൃന്ദ കാരാട്ടും ബിജു കൃഷ്ണനും ജില്ലയിൽ പര്യടനം നടത്തുന്നുണ്ട്. നാളെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പട്ടാമ്പിയിൽ റോഡ് ഷോ നടത്തും. ശനിയാഴ്ച രാവിലെ പ്രിയങ്കാഗാന്ധി MP പാലക്കാട് കോട്ടൺ മൈതാനത്ത് നടക്കുന്ന UDF തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും.
മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ, കിടപ്പു രോഗികൾ എന്നിവരെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോം വോട്ടിംഗ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 23,171 പേർ ഹോം വോട്ടിംഗ് ചെയ്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിനു പുറമെ അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹോം വോട്ടിംഗിന് അനുമതി നൽകിയിട്ടുണ്ട്. പരസ്യപ്രചാരണത്തിന് 6 ദിവസം മാത്രം ശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രചാരണം കൂടുതൽ ഊർജിതമാക്കി. പോളിംഗ് ശതമാനം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ടു കുതിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
തെരഞ്ഞെടുത്ത പോളിംഗ് ബൂത്തുകളിൽ കന്നി വോട്ടർമാർക്ക് ഹൽവ വിതരണം അടക്കമുള്ള വ്യത്യസ്തമായ പ്രചാരണ പരിപാടികളുമായാണ് ഇത്തവണ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് മുന്നോട്ട് പോകുന്നത്. വിവിധ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ അതാത് ജില്ലകളുടെ സാഹചര്യം കണക്കിലെടുത്തുള്ള വോട്ടർ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി പിന്തുണയോടെ വോട്ടർമാർക്ക് വിവരങ്ങൾ നൽകുന്ന ലഘു വീഡിയോകൾ ഇത്തവണ വളരെ മികച്ച രീതിയിലാണ് പ്രയോജനപ്പെടുത്തുന്നത്. എന്റെ വോട്ട് എന്റെ ശക്തി ക്യാമ്പയിന്റെ ഭാഗമായുള്ള തെരുവ് നാടകങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഫോട്ടോ എക്സിബിഷനോടൊപ്പം വി ആർ പ്രദർശനങ്ങൾ, ഗെയിമുകൾ തുടങ്ങിയവയും അവതരിപ്പിക്കുന്നുണ്ട്.
തനിക്കെതിരായ തിരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ ഇടക്കാല അപേക്ഷ കേരള ഹൈക്കോടതി തള്ളി. അതേസമയം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പച്ചക്കറി മാർക്കറ്റിലും പൊതുസ്ഥലങ്ങളിലും സുരേഷ് ഗോപി കുടകൾ വിതരണം ചെയ്തെന്ന അഴിമതി ആരോപണം ഹർജിയിൽ നിന്ന് കോടതി ഒഴിവാക്കി. എന്നാൽ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള മറ്റഴിമതി ആരോപണങ്ങളിൽ വിചാരണ തുടരുമെന്ന് കോടതി വ്യക്തമാക്കി. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് സുരേഷ് ഗോപിയുടെ വിജയത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് ഇന്നു മുതൽ. രാജ്യത്തെ 16th സെൻസസും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8th സെൻസസുമാണിത്. ഡിജിറ്റൽ രീതിയിലായിരിക്കും സെൻസസ് നടപ്പാക്കുക. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ നൽകാനാകുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണവും രണ്ടാംഘട്ടത്തിൽ വ്യക്തിഗത വിവരങ്ങളും ജാതി വിവരങ്ങളും ഉൾപ്പെടെയുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോർച്ചുഗീസ് വിദേശകാര്യമന്ത്രി പൌലോ റെയ്ഞ്ചലുമായി സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥ ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെ ഇറാൻ ഡ്രോൺ ആക്രമണമുണ്ടായതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. ഇന്ധന സംഭരണ സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ കുവൈറ്റ് ഏവിയേഷൻ ഫ്യൂവലിംഗ് കമ്പനിയുടെ ടാങ്കുകൾക്ക് തീപിടിച്ചെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തുടരുന്നതായും അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ ഇന്ന് മുതൽ 195.50 രൂപ വർദ്ധനവാണ് വരുത്തിയത്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ശബരിമല പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 10th ദിനമായ ഇന്ന് പമ്പയിൽ ആറാട്ട് നടന്നു. വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ അവസാന ദിനമായ ഇന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമികത്വത്തിൽ പമ്പയിൽ ശബരിമല ശാസ്താവിന് ആറാട്ട് നടന്നു. വൈകിട്ട് 4 പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഘോഷയാത്രാ സംഘം മടങ്ങിപ്പോകും വരെ ഭക്തർക്ക് പറ വഴിപാട് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. ഘോഷയാത്ര സന്നിധാനത്തെത്തിയ ശേഷം ഉത്സവത്തിന് സമാപനം കുറിച്ച് കൊടിയിറക്ക് നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നട അടയ്ക്കും.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന് നടക്കും. നാളെ ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ നാളെ വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 അടച്ചിടും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകുന്നേരം 7:30 ലഖ്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സ് 3 വിജയിച്ചു. സാഫ് Under-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഭൂട്ടാനെ നേരിടും. മാലിദ്വീപ് നാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 9 മത്സരം. ഗ്രൂപ്പ് ബിയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഇന്ത്യ സെമിയിൽ കടന്നത്. AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് വിജയം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്രൂപ്പ് സിയിൽ ഹോങ്കോങ്ങിനെ 1-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. യോഗ്യതാ റൌണ്ടിലെ ഇന്ത്യയുടെ അവസാന മത്സരമായിരുന്നു ഇത്. സംസ്ഥാനത്ത് പകൽ ചൂട് ഉയരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ തടസ്സപ്പെട്ടു. വോട്ടെടുപ്പിന് 8 പ്രചാരണാവേശത്തിൽ മുന്നണികൾ, സാന്നിധ്യമറിയിച്ച് മുതിർന്ന നേതാക്കളും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഹോം വോട്ടിംഗ് പുരോഗമിക്കുന്നു. 23,171 പേർ ഹോം വോട്ടിംഗ് ചെയ്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെൻസസ് 2027 ഇന്ന് മുതൽ. ഭവന സെൻസസ് ആദ്യഘട്ടത്തിൽ. പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.